അധ്യായം 47. ശൂന്യതയോട് യുദ്ധം ചെയ്യുന്നത് പോലെ സർപ്പമലയിലെ രാപ്പകകൾ നിരർത്ഥകമായി. അങ്ങേയറ്റം നിരാശാഭരിതവും വിരസവുമായ ദിവസങ്ങളിലൂടെയാണ് നീലകണ്ഠനും ദേവയാനിയും കടന്നുപോയത്. പൊതുസമ്മേളനത്തിൻ്റെ രഹസ്യ അജണ്ട അലസിപ്പോയതും ജയരാജൻ്റെ അപ്രത്യക്ഷമാകലും മറ്റുള്ളവരെ പോലെ നീലകണ്ഠനെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്റ്റേജിന് പിന്നിൽ നിന്നും ജയരാജൻ മറഞ്ഞതെങ്ങനെ? അതോ സ്വയം മാറിപ്പോവുകയായിരുന്നു? ദുരൂഹമായി തുടരുന്ന ഒരു സമസ്യയായി ആ ചോദ്യം നീലകണ്ഠൻ്റെ ഉള്ളിൽ ഉത്തരമില്ലാതെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. നേതാവിനെ തകർക്കാനായില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് എൻമക് ജയിൽ പൂർവാധികം സ്വീകാര്യതയുണ്ടായി. നാടിൻ്റെ മുക്കിലും മൂലയിലും ആളുകളുടെ മനസ്സിലും രക്ഷകനായ ദൈവത്തിൻ്റെ ചിത്രം പോലെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്യുന്ന നേതാവ് ചിരപ്രതിഷ്ഠിതനായി. എൻഡോസൾഫാൻ വിഷമല്ലാതായി. സംഭവിച്ചത് ലക്ഷ്യം വെച്ചതിൻ്റെ നേർ വിപരീതം. അതിൻ്റെ ആകുലത മുഴുവൻ 2 ദിവസം മുമ്പ് ശ്രീരാമ വന്നപ്പോൾ മുഖത്തുണ്ടായിരുന്നു. പഞ്ചിയാണ് കൂടെ വന്നത്. അന്ന് രാത്രി ഏറെ വൈകുവോളം സംഭാഷണ വിഷയം ജയരാജൻ്റെ തിരോധാനമായിരുന്നു. സ്റ്റേജിനു പിന്നിൽ ജയരാജനെ താൻ എത്തിച്ചുവെന്ന് പഞ്ചി ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പഞ്ചിക്കും അറിയില്ല. ശ്രീരാമ ഉറപ്പിച്ചു പറഞ്ഞു, മറ്റാരെയും സംശയിക്കേണ്ടതില്ല, ജയരാജൻ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു, നേതാവുമായി ഒത്തുകളിക്കുകയായിരുന്നു. ദേവയാനി എതിർത്തു. ജയരാജൻ ഒരിക്കലും ചതിക്കുകയില്ലെന്ന് അവൾ തീർത്തും പറഞ്ഞു. അപ്രതീക്ഷിതമായി നീലകണ്ഠനും ദേവയാനിയോട് പക്ഷം ചേർന്നു. എന്നാൽ പിന്നെ എന്താണ് സംഭവിച്ചത്? അതിനാർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ പിന്നെയും ഇഴഞ്ഞു നീങ്ങി. ഒരു ദിവസം കാലത്ത് എല്ലാം കെട്ടിപ്പെറുക്കി ശ്രീരാമയുടെ വിലക്കിനെ അവഗണിച്ച് അവർ ജടധാരിമലയിലേക്ക് നടന്നു. കോടങ്കിരിത്തോടിൻ്റെ കരയിലൂടെ നടന്നു. വീട്ടിലേക്കുള്ള പാലത്തിനരികിൽ എത്തിയപ്പോൾ മുക്രയിടുന്ന ശബ്ദം കേട്ട് നീലകണ്ഠൻ താഴോട്ട് നോക്കി. തോട്ടിലെ വെള്ളത്തിൽ ആ കൂറ്റൻ കാള ബസവ തല മാത്രം വെളിയിലാക്കി മുങ്ങിക്കിടക്കുകയാണ്. ഇടയ്ക്ക് തല വെള്ളത്തിൽ മുക്കി തണുപ്പിച്ച് ആസ്വദിക്കുന്നു. അലസമായി മൂക്ക് വിടർത്തി വെള്ളം ചീറ്റിക്കളയുന്നു. ചുറ്റും നോക്കി. ചോമണ്ണകവിടെയെ എങ്ങും കണ്ടില്ല. പാലം കടന്ന് നിർഭയം നീലകണ്ഠനും ദേവയാനിയും വീട്ടിലേക്ക് നടന്നു. പഴുത്ത ചക്കയുടെ രൂക്ഷമായ മണം മൂക്കിലടിച്ചു. പർമാലെ പ്ലാവിനടിയിൽ നിറയെ പഴുത്ത ചക്കകൾ അനാഥമായി വീണുകിടക്കുകയാണ്. അവർ മുകളിലേക്ക് നടന്നു. ചാക്കുകെട്ട് ബലീന്ദ്രപാളയുടെ ചൂട്ടിൽ വെച്ചു. കത്തിയമർന്ന വീട് കുറച്ചുനേരം നോക്കി നിന്നു. നീലകണ്ഠൻ ദേവയാനിയെ നോക്കി. നമുക്ക് തുടങ്ങാം, അവൾ തലയാട്ടി. ചുമരുകൾക്കുള്ളിലേക്ക് കത്തി വീണ പൊടിയും കരിയുമെല്ലാം വാരി അവർ വീട് വൃത്തിയാക്കി. ഉച്ചകഴിഞ്ഞ് കുന്നിൻമുകളിലേക്ക് പോയി. 2 കെട്ട് മുള കൊത്തിക്കൊണ്ടുവന്നു. മേൽക്കൂരയുടെ പണി തുടങ്ങി. സന്ധ്യയായപ്പോൾ പഞ്ചി വന്നു. സർപ്പമലയിൽ കാണാഞ്ഞിട്ട് നേരെ വരികയാണ്. പഞ്ചി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല. പോകാൻ നേരം പഞ്ചി ഉപദേശിച്ചു, വിളക്ക് കത്തിക്കരുത്, ആരെങ്കിലും വരുന്ന കൂറ്റ് കേട്ടെങ്കിൽ അപ്പ കാട്ടിലൊളിച്ചോണം. പിറ്റേന്ന് കാലത്ത് വരുമ്പോൾ പഞ്ചിയുടെ ചുമലിൽ 1 കെട്ട് മാച്ചിപ്പട്ട ഉണ്ടായിരുന്നു. മുള കെട്ടിക്കഴിഞ്ഞപ്പോൾ മൂവരും ചേർന്ന് കൗങ്ങിൻ തോട്ടങ്ങളിൽ നിന്നും കുറേ കൂടി മാച്ചിപ്പട്ട കൊണ്ടുവന്നു. മാച്ചിപ്പട്ട കനത്തിൽ വച്ചു കെട്ടിയപ്പോൾ മേൽക്കൂരയായി. താമസം തുടങ്ങിയപ്പോൾ ജീവിതത്തിന് കാറ്റും കുളിരും കൈവന്നതായി നീലകണ്ഠനും ദേവയാനിക്കും അനുഭവപ്പെട്ടു. ആദ്യ ദിവസങ്ങളിൽ ഭയമുണ്ടായിരുന്നു. പാലം കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ, കാൽപെരുമാറ്റങ്ങൾ പടികയറി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഭീതിയോടെ അവൾ ചെയ്തോർത്തിരുന്നു. ക്രമേണ ഭയം ഇല്ലാതായി. ജീവിതം പഴയ മട്ടിലായി. ശ്രീരാമയും ഡോക്ടറും പ്രകാശിയും 2-3 പ്രാവശ്യം വന്നു. പക്ഷെ സമരപരിപാടികൾ ഏതു വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്ക ചർച്ചയുടെ നേരങ്ങളിലെല്ലാം നീളിച്ചു. ജയരാജൻ തിരിച്ചെത്താതെ ഏതെങ്കിലും വഴിക്ക് നീങ്ങുന്നതിലും അർത്ഥമില്ല. പക്ഷെ ജയരാജനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാനില്ല. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ നേരത്ത് ജടധാരിമലയിലേക്ക് അപരിചിതനായ ഒരു മനുഷ്യൻ കയറി വന്നു. വല്ലാതെ മെലിഞ്ഞ താടിമുടിയൊക്കെ പഞ്ഞിപോലെ നരച്ച ഒരാൾ. ഡോക്ടർ പറഞ്ഞതായി അയച്ചതാണെന്നും താഴെ പാലം വരെ വഴികാട്ടാൻ 2 കുട്ടികളുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അയാളുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിന്നിരുന്നു. നീലകണ്ഠൻ സ്വീകരിച്ച് എളമരത്തിൽ ഇരുത്തി. അയാൾ ചോദിച്ചു, ജയരാജനെ അറിയുമോ? അയാളുടെ കണ്ണുകളുടെ നിറം കെട്ടുപോയിരുന്നു. രക്തം വാർന്ന പോലെ മുഖം വിളറിയിരുന്നു. നീലകണ്ഠൻ തലയാട്ടി. അറിയാം, എന്താ? പരിക്ഷീണമായ സ്വരത്തിൽ അയാൾ പറഞ്ഞു, എൻ്റെ മകനാണ്, അവനെ 1 മാസമായി കാണാനില്ല. ഇവിടെ പെർളയിൽ വന്നിരുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കാർക്കും അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവന് പരിചയക്കാരുള്ള നാട്ടിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു. പരമാവധി 1 ആഴ്ചയൊക്കെ വിട്ടു നിൽക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശനിയാഴ്ച ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വേറെ ഏത് നാട്ടിലും അവൻ ചെന്നിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇനി എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? നീലകണ്ഠൻ്റെ ബോധത്തിൽ പൊടുന്നിനെ ഒരു സർപ്പം ഫണം പിരിച്ചു. ഉടൽ തരിച്ചു. ഒന്നും മിണ്ടാനാകുന്നില്ല. പെട്ടെന്ന് അയാൾ 2 മുണ്ടുകൊണ്ട് വായ മൂടി വിങ്ങിക്കരയുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് സമനില പാലിച്ച് പറഞ്ഞു, അവൻ്റെ അമ്മയുടെ ബോഡി മോർച്ചറിയിലാണ്. അന്നിവിടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസമായിരിക്കണം. രാത്രി വീട്ടിലേക്ക് ഏതോ ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്ത് നിലവിളിയോടെ മറിഞ്ഞു വീണതാണ്. പിന്നെ ബോധം വന്നിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ബോധം വന്നപ്പോൾ ജയൻ ജയൻ എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മരിച്ചിട്ട് ദിവസം നാലായി. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബോഡി അവിടെ വെച്ചിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ശരീരമെങ്കിലും ഒരു നോക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിപ്പിടിച്ച് കൊച്ചു കുട്ടികളെപ്പോലെ അയാൾ പൊട്ടിക്കരഞ്ഞു.